അതുകൊണ്ട് നമ്മൾ അത്ഭുതപ്പെടും, എങ്ങനെയാണ് ഒരാൾക്ക് ഇസ്ലാമിലേക്ക് വരാതിരിക്കാൻ കഴിയുക, എങ്ങനെയാണ് ഒരാൾ മുസ്ലിം ആകാതിരിക്കാൻ അയാൾക്ക് പറ്റുന്നത്, എങ്ങനെയാണ് ഒരാൾക്ക് ഇസ്ലാമിനെ സംശയിക്കാൻ കഴിയുന്നത്. അല്ലാഹു തആല പറഞ്ഞതുപോലെ സനൂരിഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം, നാം അവർക്ക് ചക്രവാളങ്ങളിൽ അടയാളങ്ങൾ കാണിച്ചു കൊടുക്കും, അവരുടെ സ്വന്തം ശരീരങ്ങളിലും അടയാളങ്ങൾ കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ അൽ കൗസർ, ഹൗദുൽ കൗസർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകപ്പെട്ട പ്രത്യേകതകളിൽ ഒന്നാണ്. ഇൻഷാല്ലാ യൗമുൽ ഖിയാമത്തിനെ കുറിച്ച് പറയുമ്പോൾ അത് നമ്മൾ പറയും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നബിമാരിൽ അവസാനത്തെ നബിയാണ്. ഇവിടെയുള്ള ഖാദിയാനികൾ എന്ന് പറയുന്ന പിഴച്ച വിഭാഗം, മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടാത്ത ഖാദിയാനികൾ, അവർ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ഈ അടിസ്ഥാനത്തെ നിഷേധിക്കുന്ന ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, മാ കാന മുഹമ്മദുൻ അബ അഹദിൻ മിർ റിജാലികും വലാക റസൂലുള്ളാഹി വഖാതമൻ നബി വലാക റസൂൽ വലാക റസൂലുള്ളാഹി വഖാതമൻ നബിയീൻ, മുഹമ്മദ് നിങ്ങളിൽ ആരുടെയും പുരുഷന്മാരുടെ പിതാവല്ല, അവിടത്തേക്ക് ആൺമക്കളില്ല. വലാഖിൻ, മറിച്ച് അവിടുന്ന് ഖാതമൻ നബിയീൻ, നബിമാരിൽ അവസാനത്തെ നബിയാണ്. റസൂലുള്ള പറഞ്ഞു, ലാ നബിയ ബഅദി, എനിക്ക് ശേഷം ഒരു നബിയില്ല. ലാ നബിയ ബഅദി, എനിക്ക് ശേഷം ഒരു നബിയില്ല. റസൂലുള്ള തന്നെ അറിയിച്ച കാര്യങ്ങളിൽ ഒന്നാണ്, അവിടത്തേക്ക് ശേഷം കള്ളന്മാരായ ധാരാളം കള്ളനബിമാരുണ്ടാകും. മുപ്പതിൽ ചില്ലാനം നബിമാർക്ക് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ഉണ്ടാവും. കുറെ എണ്ണ അവിടെ ഇവിടെ വന്നത് കുറെ എണ്ണ ഉണ്ട്. പിന്നെ ഒരാൾ ഹൈദരാബാദിൽ ഒരുത്തനുണ്ട്, ഇപ്പോഴും ഉണ്ട്. അയാൾ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഒരു കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു ഫ്രീക്കൻ ലുക്കിൽ നടക്കുന്ന ഒരുത്തൻ, അയാൾ പറയുന്നത് ഞാൻ നബി എന്നാണ്. അപ്പൊ അങ്ങനത്തെ ആളുകൾ വേറുണ്ട്, അവന് ഒരു സ്വീകാര്യത കിട്ടാതെ അറിയപ്പെടാതെ പോകുന്ന കുറെ എണ്ണം. എന്നാൽ സ്വീകാര്യത കിട്ടുന്ന ദജ്ജാലികളായ 30 പേർ വരും. അതിലൊന്നാണ് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി. അയാൾ പറഞ്ഞു ഞാൻ നബിയാണ്. അയാളുടെ മുഅ്ജിസത്ത് എന്താണ്? അയാളുടെ മുഅ്ജിസത്ത് അയാൾക്ക് മൂത്രവാർച്ചയുടെ അസുഖം ഉണ്ടെന്ന്, അയാൾക്ക് മൂത്രം പിടിച്ചു വെക്കാൻ പറ്റൂല. അത് അയാൾ പറഞ്ഞത് അതിന്റെ ഒരു മുഅ്ജിസത്താണ്, എന്റെ ഒരു ദൃഷ്ടാന്തമായിട്ടാണ് അയാൾ പറഞ്ഞത്. അല്ലെ, അയാൾ പിന്നീട് ഇയാളുമായി സയ്യിദ് സനാഉല്ലാ അമൃതസരി റഹിമഹുല്ലാഹു തആല മുബാഹല നടത്തി. മുബാഹല എന്ന വെല്ലുവിളി, സത്യത്തിന്റെ ആളുകൾ ആരാണോ, അല്ല അസത്യത്തിന്റെ ആളുകൾ ആരാണോ അവർ നശിച്ചുപോകും, അവർക്ക് എന്തെങ്കിലും വ്യക്തമായ അടയാളം ഉണ്ടാവും. മറ്റാൾ നശിക്കുന്നതിന് മുൻപ് ഇയാൾ നശിക്കും. ഈ മുബാഹലക്ക് ശേഷം 6 മാസത്തിനുള്ളിൽ ഇയാള് ട്രെയിനിലെ, അതും ഇന്ത്യയിലത്തെ ട്രെയിന്, ഇന്ത്യത്തെ ട്രെയിനിലുള്ള ക്ലോസറ്റിൽ, അതിന്റെ ഉള്ളിൽ ഒരാള് അല്ലെ മൂത്രയിക്കാൻ മുട്ടിയാൽ തന്നെ ഒരാൾ പിടിച്ചു വെക്കും, കാരണം അതിന്റെ ഉള്ളിൽ കയറായിരിക്കാൻ വേണ്ടിട്ട്. അതിന്റെ ഉള്ളിലാണ് അയാൾ മരിച്ചുകൊണ്ടത്. അല്ലെ, എത്ര വൃത്തികെട്ട ഒരു സ്ഥലത്താണ്, ആർക്കും സംശയമില്ലാത്ത കാര്യമാണ് ഇത്ര വൃത്തിയുടെ സ്ഥലമാണ്. കാരണം ഒരാള് നിവൃത്തി ഉണ്ടെങ്കിൽ ആ കക്കൂസ് പോകില്ല, അത്ര പ്രയാസമാണ് അവിടെ പോകാൻ. അതിന്റെ ഉള്ളിലാണ് അയാൾ മരിച്ചുകൊണ്ടത്. അപ്പൊ ഈ പറയുന്ന വ്യക്തി ഇതുപോലെ ഖാദിയാനികൾ എന്ന് ഒരു ടിവിയിൽ നോക്കിയിട്ട് നിസ്കരിക്കുക, ഇവർക്ക് എല്ലാവർക്കും ഒരേ ഒറ്റ ഇമാമാണ്. അപ്പൊ ടിവിയിൽ ഒരുത്തെ ലൈവിൽ ഇങ്ങനെ നിസ്കരിക്കും, അപ്പൊ അതിന് നോക്കി റുക്കുവും സുജൂദും ഒക്കെ അതിന്റെ ഒപ്പാണ്. ഇങ്ങനെ ഉള്ള വിഭാഗമാണ് ഖാദിയാനികൾ. ഇതുപോലെ കുറെ നബിമാർ വന്നിട്ടുണ്ട്. വേറൊരുത്തൻ അവൻ പറഞ്ഞു, അല്ലെ അയാള് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് ഞാൻ നബിയായി വരുന്നു. അതെവിടെ പറഞ്ഞത്? അപ്പൊ അയാൾ പറഞ്ഞു നബിന്റെ ഒരു ഹദീസ് ഉണ്ട്. ഏതാണ് ആ ഹദീസ്? ഇപ്പൊ നമ്മൾ പറഞ്ഞ ഹദീസാണ് ലാ നബിയ ബഅദി എന്ന ഹദീസ്. അയാൾ പറഞ്ഞു അത് ആ ഹദീസ് അങ്ങനെയല്ല വായിക്കേണ്ടത്, ആ ഹദീസ് വായിക്കേണ്ടത് ലാ നബിയുൻ ബഅദി എന്നാണ്. എനിക്ക് ശേഷം ലാ എന്ന ഒരു നബിയുണ്ട്, ഞാനാണ് ആ ലാ എന്ന് അയാൾ പറഞ്ഞു. അപ്പൊ അയാൾ അയാളെ പേരായിട്ട് പറഞ്ഞു ലാ എന്നാണ്. ഇപ്പോൾ പറഞ്ഞു ലാ നബിയുൻ ബഅദി, എനിക്ക് ശേഷം ഒരു നബി ഉണ്ട്, ലാ ആണ്, അപ്പൊ ഞാൻ ലാ ആണ് എന്ന് അയാൾ പറഞ്ഞു. ഇങ്ങനെ കുറെ കള്ള നബിമാർ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ വന്ന ഒരുത്തനാണ് അസ്വദുൽ അനസി, അതുപോലെ തന്നെ മുസൈലിമത്തുൽ കദ്ദാബ്. ഈ പറഞ്ഞ നബിമാർ, വേറെ നബിമാർ, കള്ള നബിമാർ പിൽക്കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന ആളുകൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറഞ്ഞ ഹദീസിന് എതിരായി പറഞ്ഞവരാണ്. അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഒരു നബിയുണ്ട് എന്ന് ഒരാൾ പറഞ്ഞാൽ അയാൾ വല്ല ഇസ്ലാം സ്വീകരിച്ച് രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ള ഇസ്ലാമിനെ കുറിച്ച് വല്ലതും പഠിച്ചിട്ടില്ലാത്ത ആളാണെങ്കിൽ അയാൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതല്ലാതെ ഒരാൾ അത് പറഞ്ഞാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ കാഫിറാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരാൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം മറ്റൊരു നബിയുണ്ട് എന്ന് പറഞ്ഞാൽ ശരി, ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകൾ എന്ന രൂപത്തിൽ പ്രചരിച്ചിട്ടുള്ള ധാരാളം അന്ധവിശ്വാസങ്ങളുണ്ട്. അതിൽ പ്രസിദ്ധമായ രണ്ട് കാര്യം: ഒന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പടച്ചത് പ്രകാശത്തിൽ നിന്നാണ് എന്ന വിശ്വാസം. അത് നമ്മുടെ നാട്ടിലെ ഖുറാഫികൾ പൊതുവെ കൊണ്ടുനടക്കുന്ന ഒരു കഥയാണ്. മാത്രമല്ല അവർ ഇതിന് കഥയും പറയുന്നുണ്ട്. എന്താ, ഒരിക്കൽ ആയിഷ ബീവിന്റെ സൂചി കാണാതായി. അപ്പൊ സൂചി കാണാൻ വേണ്ടി നബി ഇങ്ങനെ ട്യൂബ് ലൈറ്റ് പോലെ ഇങ്ങനെ വന്നു നിന്ന്, അപ്പൊ ട്യൂബ് ലൈറ്റ് അല്ല ആ ലൈറ്റില് സൂചി കണ്ടെത്തി. ഞാൻ ഈ കള്ള ഈ കള്ളക്കഥയാണ്, ഒരു നിലക്ക് സ്ഥിരപ്പെടാത്ത കള്ളക്കഥയാണ്. അപ്പൊ അവരുടെ വിശ്വാസ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പടച്ചത് നൂറിൽ നിന്നാണ്, പ്രകാശത്തിൽ നിന്നാണ് എന്ന്. നമ്മളെ കുട്ടികളെ ഉറക്കുമ്പോ ചിലപ്പോ ചില ആൾക്കാർ പാടുന്ന ഒരു പാട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി, ആ ഹസ്ബി റബ്ബി സല്ലല്ലാഹു നൂർ മുഹമ്മദ് എന്താ സല്ലല്ലാഹു. അത് ഇതിൽ നിന്ന് വന്നതാണ്, ഈ തസവൂഫി ചിന്താഗതിയിൽ നിന്ന് വന്നതാണ് ആ പാട്ട്. ആ പാട്ട് ലമാഫി കൽബി ഇല്ലല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു, ഈ പാട്ട് യഥാർത്ഥത്തിൽ ഈ തസവൂഫിന്റെ ചിന്താഗതിയിൽ നിന്ന് വന്നതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രകാശമുണ്ട് എന്നതിൽ നിന്ന്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സൃഷ്ടിച്ചത് പ്രകാശത്തിലാണ്, അവിടുത്തെ മനുഷ്യനാണ്. മറിച്ച് എന്നാൽ അവിടുത്തെ നൂർ എന്ന് അല്ലാഹു തആല വിശേഷിപ്പിച്ചിട്ടുണ്ട്. അത് ഏതർത്ഥത്തിലാണ്? അവിടുന്ന് അന്ധകാരം, വലാലത്തുകൾ, വഴികേടുകൾ അവിടേക്ക് വെളിച്ചം വീശുന്ന ആ അർത്ഥത്തിൽ നൂറ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കവിത അത് ആ അർത്ഥത്തിലല്ല എന്നതിന് ധാരാളം തെളിവുണ്ട്. അതിലൊന്ന്, അതിലുള്ള ആദ്യത്തെ വാക്കാണ് മാഫിയ കൽബി ഇല്ലല്ലാ. ഈ മാഫിയ കൽബി ഇല്ലല്ലാ എന്ന ജാതി പാട്ടുകൾ പൊതുവെ സൂഫികളുടെ അടയാളമാണ്. സൂഫികൾ പൊതുവെ എന്റെ കൽബിൽ അല്ലല്ലാതെ വേറൊന്നില്ല. മനുഷ്യനാണെങ്കിൽ അവന്റെ കൽബിൽ ദുനിയാവിലെ ചിന്തകളൊക്കെ ഉണ്ടാവും, മനുഷ്യനുള്ളതാണ്, അള്ളാഹു തആല അനുവദിച്ച കാര്യമാണ്. അപ്പോൾ ഈ തരം പാട്ടുകൾ ഇങ്ങനെയുള്ള ചിന്താഗതികളിൽ നിന്നാണ് വന്നത് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലെ പഠിച്ച് മനുഷ്യന്മാരെ പോലെ തന്നെയാണ്. ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും. രണ്ടാമത്തേത്, ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചിട്ടുള്ള കള്ളവിശ്വാസങ്ങളിൽ ഒന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകം പടച്ചത് തന്നെ റസൂലുള്ളക്ക് വേണ്ടിയാണ് എന്ന വിശ്വാസം. ഇതുവരെ കുറെ മാലമൗലൂദികൾ ഉള്ളതാണ്. ഖുർആനിലെ വ്യക്തമായ ആയത്തിന് ഘടകവിരുദ്ധമാണ്. ഏതാണ് ആയത്ത്? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ജിന്നുകളെയും മനുഷ്യരെയും ഞാൻ പടച്ചിട്ടില്ല. ആ ജിന്നുകളിൽ മനുഷ്യരിൽ ആര് പെടും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ പെടും. അവിടുന്ന് പോലും അതിന് ഒഴിവല്ല. ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ, അള്ളാഹുവിന്റെ റസൂലെ അങ്ങ് മരിക്കുന്നതാണ്, അവരും മരിക്കുന്നതാണ്. അപ്പോൾ ഈ വിശ്വാസം ഇതുപോലെ തന്നെ ഇവിടെ നാട്ടിൽ പ്രചരിച്ചിട്ടുള്ള അന്ധവിശ്വാസങ്ങളിൽ ഒന്നാണ്. സഹോദരങ്ങളെ, അവസാനമായി ഒരു ഭാഗം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇന്ന് കുറച്ച് ദൈർഘ്യം ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്കറിയാം, പക്ഷേ ഈ വിഷയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് നിങ്ങൾ കുറച്ചു നേരം കൂടി ക്ഷമിക്കണം. റസൂലുകളിലുള്ള വിശ്വാസത്തിൽ ജനങ്ങൾക്ക് ധാരാളം തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അനേകം രൂപത്തിൽ അതിരുകവിഞ്ഞ ആളുകളുണ്ട്, അലസത കാണിച്ച ആളുകളുണ്ട്, പല രൂപത്തിൽ ഈ വിഷയത്തിൽ പിഴവ് സംഭവിച്ച ആളുകളുണ്ട്. അതിലൊരു പിഴവ് ഓരോന്നോരോന്നായി നമുക്ക് പറയാം. ഒന്ന്, ചില റസൂലുകളെ സത്യപ്പെടുത്തുകയും ചില റസൂലുകളെ കളവാക്കുകയും ചെയ്യുക എന്നതാണ്. ഉദാഹരണത്തിന്, യഹൂദർ മൂസാ നബിയെ വിശ്വസിച്ചു, ഈസാ നബിയെ വ്യഭിചാര പുത്രൻ എന്ന് വിശേഷിപ്പിച്ചു. മൂസാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കള്ളനെന്ന് പറഞ്ഞു. നഊസു ബില്ലാ. അപ്പോൾ ഇത് റസൂലുകളിലുള്ള വിശ്വാസത്തിൽ സംഭവിക്കുന്ന പിഴവാണ്. അതുപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ മാത്രം വിശ്വസിച്ച, മൂസാ നബിയിലും ഈസാ നബിയിലും വിശ്വസിച്ച ആളുകളാണ് നസ്രാനികൾ. നമ്മുടെ റസൂലായ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ കളവാക്കി. ഇങ്ങനെ ചില റസൂലുകളെ വിശ്വസിക്കുകയും ചില റസൂലുകളെ കളവാക്കുകയും ചെയ്യുക എന്നത് കുഫറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകുന്ന കാര്യമാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്നല്ലദീന യക്ഫുറൂന ബില്ലാഹി വറസൂലിഹി വയുരീദൂന അൻ യുഫർഖു ബൈന അല്ലാഹി വറസൂലിഹി വയഖൂലൂന നുഅ്മിനു ബിബഅ്ദി വനക്ഫുറു ബിബഅ്ദി വയുരീദൂന അൻ യത്തഖിദു ബൈന ദാലിക സബീല ഉലൈക ഹുമുൽ കാഫിറൂന ഹഖാ. അള്ളാഹുവിന്റെ റസൂലുകൾ ചിലർക്കിടയിൽ വേർതിരിവുണ്ടാക്കുന്ന ആളുകൾ അവർ തന്നെയാകുന്നു കാഫിറുകൾ. അപ്പൊ ഇത് കുഫറാണെന്നുള്ള കാര്യത്തിൽ സംശയമല്ല. ചില ആളുകൾ, ചില മുസ്ലിമീങ്ങൾ, അവർക്ക് ഈ വിഷയത്തിൽ ചിലപ്പോൾ അബദ്ധം പറ്റാറുണ്ട് വിവരക്കേടുകൊണ്ട്. ചില ആളുകൾ നസ്രാനികളിൽപ്പെട്ട ആളുകൾ, യഹൂദരിൽപ്പെട്ട ആളുകൾ അള്ളാഹുവിന്റെ റസൂലിനെ പരിഹസിച്ചാൽ, കളിയാക്കിയാൽ അവർ തിരിച്ച് ഈസാ നബിയെയും മൂസാ നബിയെയും കളിയാക്കും, പരിഹസിക്കും. അത് നടന്ന കാര്യമാണ്. പലർക്കും ഈ അബദ്ധം സംഭവിച്ചതായിട്ട് കാണാൻ വരെ കഴിഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിനെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ തിരിച്ചിട്ട് എന്തെയ്യ ഈസാ നബിനെ ചീത്ത വിളിക്കാം. ഈസാ നബി നമ്മുടെ റസൂലാണ്. അതേപോലെ ചരിത്രം സത്യമാണെന്ന് അറിയില്ല, എന്നോട് അയാൾ പറഞ്ഞാൽ പണ്ട് കാലത്ത് എന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കിക്കൊണ്ട് നസ്രാനികൾ എന്തോ എഴുതിയപ്പോ മാപ്പിളമാര് ജാഥ വിളിച്ചിട്ടുണ്ട് അത്ര ഈസാ നബിനെ കളിയാക്കിക്കൊണ്ട്. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൺ. വിവരക്കേടുകൊണ്ടാണ്, അറിവില്ലായ്മ കൊണ്ടാണ്, ചിന്തിക്കുന്നില്ല. ഈസാ നബി നമ്മളെ നബിയാണ്, ഉള്ളുൽ അസ്ബിൽപ്പെട്ട നബിയാണ്. ആ റസൂലിനെ ബഹുമാനിക്കുക എന്ന് നിർബന്ധം. ഒരാൾ ആ റസൂലിനെ ആദരിക്കാതെ വിട്ടാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വിവരക്കേട്, ഈ അബദ്ധം സംഭവിക്കാൻ പാടില്ല. പല ആളുകൾക്കും ചില സന്ദർഭത്തിൽ വികാരം കയറി സോഷ്യൽ മീഡിയയിലൊക്കെ നടത്തുന്ന പ്രതികരണങ്ങളിൽ ചിലത് വളരെ കടുത്ത അകതിയായ വിശ്വാസപരമായ തെറ്റുകൾ ഉൾക്കൊള്ളുന്നതാണ്. പ്രത്യേകിച്ച് നബിമാരുടെ കാര്യത്തിൽ ചിലതൊക്കെ സംസാരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള മോശമായ പ്രയോഗങ്ങൾ അവരുടെ വർത്തമാനങ്ങളിലും മറുപടികളിലും കാണാൻ സാധിക്കും. അത് പാടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നബിമാരുടെ വിശ്വാസത്തിൽ സംഭവിക്കുന്ന അബദ്ധങ്ങളിൽ ഒന്നാണ് റസൂലുകളുടെ വിധി തേടി പോകാതെ മറ്റുള്ള ആളുകളുടെ വിധി തേടി പോവുക എന്നത്. അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ വിധിയേക്കാൾ നല്ലതാണ് മറ്റു ചില ആളുകളുടെ വിധികൾ എന്ന് വിശ്വസിക്കൽ. അള്ളാഹുവിന്റെ റസൂലിന്റെ തീരുമാനത്തെക്കാൾ നല്ലതാണ് മറ്റു ചില ആളുകളുടെ തീരുമാനങ്ങൾ എന്ന് വിശ്വസിക്കൽ. ഉദാഹരണത്തിന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കട്ടവരുടെ, മോഷ്ടിച്ചവരുടെ കൈവെട്ടിയിട്ടുണ്ട്, വ്യഭിചരിച്ചവരെ കല്ലെറിഞ്ഞു കൊന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അവരെ അടിച്ചിട്ടുണ്ട്, കള്ളുകുടിച്ചവരെ മദ്യപിച്ചവരെ അടിച്ചിട്ടുണ്ട്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ച നിലപാടുകൾ, തീരുമാനങ്ങൾ, അവിടുത്തെ സുന്നത്ത് അതിനേക്കാൾ നല്ലതാണ് മറ്റുള്ളവരുടെ ആരുടെയെങ്കിലും മാർഗമെന്ന് ഒരാൾ വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു നൂറിൽ പറഞ്ഞു, വയഖൂലൂന ആമന്നാ ബില്ലാഹി വബിർ റസൂൽ. ചില ആളുകൾ അവർ പറയുന്നു, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, റസൂലുള്ളയിൽ വിശ്വസിച്ചിരിക്കുന്നു, വഅതഅന, ഞങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരിക്കുന്നു. ثم يتولى فريق منهم من بعد ذلك. പിന്നീട് അവരിൽ ചില ആളുകൾ തിരിഞ്ഞു കളയുന്നത് നിനക്ക് കാണാൻ സാധിക്കും. വമാ ഉലൈക ബിൽ മുഅ്മിനീൻ. അവർ മുഅ്മിനീങ്ങളല്ല. വഇദാ ദുഉ ഇല അല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും ഇദാ ഫരീഖും മിൻഹും അഅ്റിദൂൻ. അല്ലാഹുവിലേക്കും റസൂലിലേക്കും വിധി തേടാൻ അവരെ ക്ഷണിച്ചാൽ അവർ തിരിഞ്ഞു കളയുന്നത് നിനക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന്, അനന്തരാവകാശ നിയമം. നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ചിലപ്പോൾ വാപ്പമാര് എന്ത് ചെയ്യും, പിന്നെ അനന്തരാവകാശ നിയമമൊക്കെ തെറ്റിച്ചിട്ട് എന്റെ മോൾക്ക് ഇത്ര കൊടുക്കണം, മോൻക്ക് ഇത്ര കൊടുക്കണം എന്നൊക്കെ കൃത്യമായി എഴുതിയിട്ടുണ്ടാവും. വസീയത്തിൽ പിന്നെ അനന്തരാവകാശം ലഭിക്കാൻ അർഹതയുള്ള ആളുകൾക്ക് വസീയത്തില്ല. അവർക്ക് അള്ളാഹു എന്താണെന്ന് നിശ്ചയിച്ച് അതാണ് കിട്ടേണ്ടത്. അവർക്ക് വേണ്ടി വസീയത്തില്ല. വസീയത്ത് മൂന്നിൽ ഒന്ന് ഭാഗം ചെയ്യാം, അതിലപ്പുറത്ത് ചെയ്യാനും പാടില്ല. രണ്ടിലൊരു ഭാഗം എന്തായാലും അനന്തരാവകാശികൾക്ക് കിട്ടിയിരിക്കണം. രണ്ട് ഭാഗം, മൂന്നിൽ രണ്ട് ഭാഗം അനന്തരാവകാശികൾക്കാണ്. ശരി, അപ്പോൾ ചില ആളുകൾ ഇങ്ങനെ ചെയ്യും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു മുസ്ലിം യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അതിന് യാതൊരു പരിഗണനയുമില്ല. മറിച്ച് അള്ളാഹു എന്താണോ അനന്തരാവകാശ നിയമമായി നിശ്ചയിച്ച് അതാണ് സ്വീകരിക്കേണ്ടത്. അപ്പൊ ചില ആൾക്കാർ, അവന് നേട്ടമുള്ളതാണെങ്കിൽ അവൻ പറയാൻ പറ്റില്ല എന്നറിയും, അവൻ കേസ് കൊടുക്കാൻ പോകും, ഇല്ലാതെ സംഭവിക്കില്ല, പ്രശ്നമാണ്, എന്റെ വാപ്പാക്ക് അത്രയും ഇതുള്ളതുകൊണ്ട് ചെയ്തതാണ് എന്നൊക്കെ അവൻ പറയും. എന്നാ നേരെ തിരിച്ചാണെങ്കിലോ, അവന് കുറച്ചാണെങ്കിലോ, ഇസ്ലാമിക നിയമപ്രകാരം അവന് കൂടുതൽ കിട്ടണമെങ്കിലോ, അല്ലാഹു തആല പറഞ്ഞ എത്ര സത്യം, വഅയ്യകുല്ലഹുൽ ഹഖ് യഅതു ഇലൈഹി മുദ്ഇനീൻ. അവർക്ക് യോജിച്ചുകൊണ്ടാണ് കാര്യമുള്ളത് എങ്കിൽ അവരതിലേക്ക് വേഗം വരും. അവർക്ക് യോജിച്ചുകൊണ്ടാണ് എങ്കിൽ, അപ്പോൾ ഇത് ഒരു മുസ്ലിമിന് യോജിച്ച കാര്യമല്ല. നിന്റെ ഏതൊരു കാര്യത്തിലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനമാണ് നീ സ്വീകരിക്കേണ്ടത്. ഇത് റസൂലുകളിലുള്ള വിശ്വാസത്തിൽ ഉണ്ടാകുന്ന അബദ്ധങ്ങളിലൊന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനം ഒഴിവാക്കുക എന്നത്. മൂന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനങ്ങൾ, അവിടുത്തെ സുന്നത്തിനെ ബുദ്ധി കൊണ്ട് എതിർക്കുക എന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിരാവലാണ്. അത് ഈമാനിൽ ഉണ്ടാകുന്ന കുഴപ്പമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമൂ ബൈന യദൈല്ലാഹി വറസൂലിഹി. അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനോടും റസൂലിനോടും മുൻകടന്ന് പ്രവർത്തിക്കരുത്. അവർ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് നിൽക്കരുത്. റസൂൽ എന്താണോ പറഞ്ഞത് അതിന്റെ ബാക്കിലാണ് നമ്മൾ. അള്ളാഹിന്റെ റസൂൽ സുന്നത്ത് മുൻപിൽ, നമ്മൾ ബാക്കിൽ. റസൂലുള്ളയുടെ സുന്നത്താണ് ഹാക്കിം, അതാണ് വിധി കൽപ്പിക്കുന്ന ആൾ. നമ്മൾ മഹ്കൂമാണ്, നമ്മൾ ആ വിധിക്ക് കീഴൊതുങ്ങുന്ന ആളുകളാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ തീരുമാനങ്ങൾക്ക് പൂർണ്ണമായും വിധേയപ്പെടുന്നവരായിരിക്കും മുഅ്മിനീങ്ങൾ. ഇത് നബിമാരിലുള്ള വിശ്വാസത്തിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, വഅലമു അന്ന ഫീകും റസൂലല്ലാഹ് ലൗ യുതീഉകും ഫീ കതീരിൻ മിനൽ അംറി ലഅനിതും. നിങ്ങളുടെ നിങ്ങളോടൊപ്പം റസൂലുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെ സ്വീകരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ തന്നെ പ്രയാസപ്പെടുമായിരുന്നു. അപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പമുള്ളത് റസൂൽ തന്നിട്ടോ? അതിനേക്കാൾ എളുപ്പം മറ്റു പലതിലുമാണ് എന്ന് വിചാരിക്കുന്നവൻ യഥാർത്ഥത്തിൽ വിഡ്ഢിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പൊ റസൂലുള്ള വിശ്വാസത്തിൽ സംഭവിക്കുന്ന അബദ്ധങ്ങളിൽ ഒന്നാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ തീരുമാനങ്ങളെ ബുദ്ധി കൊണ്ട് എതിർക്കുക എന്നത്. 4, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ദീൻ പൂർണ്ണമായി എത്തിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കണം. അവിടുന്ന് ഒന്നും മറച്ചു വെച്ചിട്ടില്ല, ഒരു കാര്യവും മറച്ചു വെച്ചിട്ടില്ല. എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. ആയിഷ ബീവി പറഞ്ഞു, റളിയല്ലാഹു അൻഹ, മൻ അഹദ്ദസക അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കതമ ഷൈഅൻ മിമ്മ അൻസലല്ലാഹു അലൈഹി ഫഖദ് കദബ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അവിടത്തേക്ക് അവതരിപ്പിച്ചു വെച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്ന് മറച്ചു വെച്ചിട്ടുണ്ട് എന്ന് നിന്നോട് ആരെങ്കിലും പറഞ്ഞാൽ അവൻ പറഞ്ഞത് കളവാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കളവും പറഞ്ഞിട്ടില്ല. അവിടുന്ന് എല്ലാം പറഞ്ഞിട്ടുണ്ട്, സത്യം പോലെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വിശ്വസിക്കൽ ഒരു മുസ്ലിമിന്റെ ബാധ്യതകളിൽ പെട്ടതാണ്. ഇന്ന് ബിദ്അത്ത് ഉണ്ടാക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അവർക്ക് ഈ വിശ്വാസത്തിൽ പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു ബിദ്അത്ത് ഉണ്ടാക്കുന്നത്. അവരുടെ ധാരണ പ്രകാരം അല്ലേ നബിദിനം, അത് റസൂലുള്ള പറഞ്ഞു തന്നിട്ടില്ല, അതുറപ്പാണ്. അപ്പൊ പിന്നെ ഇത് കൂടുതൽ ഖൈറുള്ള കാര്യമാണെങ്കിൽ നബി എന്തേ പറയാതിരുന്ന്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറച്ചു വെച്ചു എന്നാണോ നിങ്ങൾ പറയുന്നത് അല്ലെ? അതുകൊണ്ടാണ് ഇമാം മാലിക് റഹിമഹുള്ളാഹു തആല അദ്ദേഹം പറഞ്ഞത്, മൻ അഹ്ദസ മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാം ബിദ്അത്തൻ യറാഹ ഹസനതൻ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. ആരെങ്കിലും അള്ളാഹുവിന്റെ ദീനിൽ ഒരു പുതിയ കാര്യം ഉണ്ടാക്കിയിട്ട് അത് നല്ലതാണ് എന്ന് പറഞ്ഞാൽ അവൻ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ്. കാരണം എന്താ, നബി മർച്ചിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒരു മുസ്ലിമിന് ഒരിക്കലും അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയാൻ പാടില്ലാത്തതാണ്. അതുപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തുമ്പോൾ നാം ശ്രദ്ധിക്കണം. അതിലൊരിക്കലും നാം അതിരുവിടാൻ പാടില്ല. റസൂലുള്ളയെ പുകഴ്ത്തുക എന്നത് ഇബാദത്താണ്. പക്ഷേ അവിടുത്തെ അതിരുകവിഞ്ഞു പുകഴ്ത്താൻ പാടില്ല. അവിടുത്തെ അതിരുകവിഞ്ഞു പുകഴ്ത്തിയതുകൊണ്ടാണ് മുൻഗാമികളായ സമൂഹങ്ങൾ പിഴച്ചുപോയത്, അവരവരിലെ നബിമാരെ പുകഴ്ത്തിയതുകൊണ്ട്. അപ്പോൾ റസൂലുള്ളയെ പുകഴ്ത്തുമ്പോൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുറൂനി കമ അത്റത്തിൻ ഈസ ഇബ്നു മറിയം, ഈസ ഇബ്നു മറിയത്തിനെ നസ്രാനികൾ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്താൻ പാടില്ല. فانما انا عبده ഞാൻ അല്ലാഹുവിന്റെ അടിമ മാത്രമാണ്. فقولوا عبد الله ورسوله അതുകൊണ്ട് നിങ്ങൾ പറയുക അല്ലാഹുവിന്റെ അടിമയാണ് അല്ലാഹുവിന്റെ റസൂലാണ്. അപ്പോൾ റസൂലുള്ളയെ പുകഴ്ത്തുമ്പോൾ ശ്രദ്ധിക്കണം. ഒരിക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, മാഷാ അല്ലാഹു വശിഅത, അല്ലാഹുവിന്റെ റസൂലേ അല്ലാഹുവും നിങ്ങളും ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം പിടിച്ചു. അവിടുന്ന് പറഞ്ഞു, അജഅൽതനി ലില്ലാഹി നിദ്ദാ, നീ എന്നെ അള്ളാഹുവിന് തുല്യനാക്കുകയാണ്. നോക്കൂ, നിങ്ങൾ തൗഹീദ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമുക്ക് റസൂലിനോടുള്ള മഹബ്ബത്ത് കഠിനമാണ്, പക്ഷേ ഒരിക്കലും ആ മഹബ്ബത്ത് നമ്മുടെ തൗഹീദിനെ തകർക്കരുത് അല്ലേ. നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാത്തിലും കൃത്യമായ വര വരച്ചു തന്നിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പഴക്കും അല്ലേ. റസൂലുള്ള വര വരച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമുക്കവിടുത്തോടുള്ള സ്നേഹം കാരണത്താൽ ചിലപ്പോൾ നാം അവിടുത്തെ കാര്യത്തിൽ അതിരുകവിയുമായിരുന്നു. അപ്പൊ റസൂലിനെ കൃത്യമായി വരച്ചു തന്നിട്ടുണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അത് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ നബിമാരുമായുള്ള വിശ്വാസത്തിൽ സംഭവിക്കുന്ന അബദ്ധങ്ങളിൽ പെട്ടതാണ് നബിമാർക്ക് ഗൈബ് അറിയാമെന്ന വിശ്വാസം. അവർക്ക് ഗൈബ് അറിയില്ല, അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് അറിയിച്ചു കൊടുത്ത കാര്യങ്ങളല്ലാതെ. അതിന് എത്രയോ റസൂലുള്ളാഹിയുടെ ജീവിതം മുഴുവൻ അതിന് തെളിവാണ്. ബദറും ഉഹദും ഒക്കെ തെളിവാണ്. എത്രയോ സംഭവങ്ങൾ റസൂലുള്ളാഹിയുടെ ചരിത്രം വായിക്കുന്ന ഒരാൾക്കും അത് ബോധ്യപ്പെടാതിരിക്കുകയില്ല. അതുകൊണ്ടല്ലേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, قل لو كنت اعلم الغيب لاستكثرت من الخير. എനിക്ക് ഗൈബ് അറിയുമായിരുന്നെങ്കിൽ ഞാൻ ധാരാളം ഖൈർ ഉണ്ടാക്കുമായിരുന്നു. അല്ലേ, ഒരു പ്രയാസവും നബിക്ക് ബാധിക്കൂല, ഒരു ഉപദ്രവം ഉണ്ടാവില്ല. ഒരാൾ അടിക്കാമരെ പറയും അല്ലേ, ബദർ യുദ്ധത്തിൽ ആരൊക്കെ എന്തൊക്കെ സംഭവിച്ചാൽ ആരൊക്കെ കൊല്ലപ്പെടും അപ്പൊ അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പൊ നബിസ്വല്ലാഹു ഗൈബ് അറിയില്ല. ബദർ യുദ്ധം സംഭവിക്കുന്നതന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സുഫിയാനെയും കൂട്ടരെയും പിടിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ പിടിക്കാൻ പറ്റിയില്ല, അബൂ സുഫിയാനും കൂട്ടരും രക്ഷപ്പെട്ടു പോയി. റസൂലിനെ അത് അറിയാൻ പറ്റിയിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നേരത്തെ നമ്മൾ കേട്ടു ദുൽഖർനൈനി നബിയാണോ അല്ലേന്ന് അള്ളാഹുവിന്റെ റസൂലിനെ അറിയില്ല. ദുൽഖർനൈൻ നബിയാണോ അല്ലേന്ന് അള്ളാഹുവിന്റെ റസൂലിനെ അറിയില്ല. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയില്ല. നമ്മുടെ നാട്ടിൽ പാടുന്ന ഒരു പാട്ടുണ്ട് ബുർദ എന്ന പേരിൽ. ബുർദ എന്ന പാട്ടിൽ ഇപ്രകാരം കാണാം, യാ അക്റമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമമി. യാ അക്റമൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും മാന്യനായവരെ, മാലി മൻ അലൂദു ബിഹി, എന്റെ കാര്യം എന്താണ്, ഞാൻ ആരിലാണ് അഭയം തേടുക. സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമമി, അങ്ങേയറ്റം പ്രയാസമുണ്ടാകുന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അങ്ങയുടെ അടുക്കലല്ലാതെ മറ്റാരുടെ അടുക്കലാണ് ഞാൻ വരിക. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. എത്ര വലിയ ശിർക്കാണിത്! അള്ളാഹുവിനെ കുറിച്ച് ഒരു വാക്കുപോലും അതിലില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ പോലും അതിലില്ല. ഇത്ര വലിയ ശിർക്കാണത്. തൊട്ടടുത്ത വരിയിൽ പറഞ്ഞു, ഫഇന്ന മിൻ ജൂദിക ദുനിയാ വദറതഹ വമിൻ ഉലൂമിക ഇൽമുൽ ലൗഹി വൽ ഖലമി. അള്ളാഹുവിന്റെ റസൂലെ, അങ്ങയുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ് ദുനിയാവും അതിലുള്ള എല്ലാ കാര്യങ്ങളും. വമിൻ ഉലൂമിക, അങ്ങയുടെ അറിവിൽപ്പെട്ടതാണ് ഇൽമുൽ ലൗഹി വൽ ഖലമി, ലൗഹിലും അതുപോലെ ഖലമിലുമുള്ള എല്ലാ അറിവുകളും. ആകാശഭൂമി പടക്കുന്നതിന് മുൻപ് അള്ളാഹു സുബ്ഹാനഹു വതആല ലൗഹുൽ ഖലം, ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ച എല്ലാ വിവരങ്ങളും അള്ളാഹുവിന്റെ റസൂൽ അങ്ങയുടെ അടുക്കലുണ്ട്. ഇനി അള്ളാഹുവിന് എന്തെങ്കിലും ബാക്കിയുണ്ടോ? അല്ലെ, ചില പണ്ഡിതന്മാർ ഈ ബുർദക്ക് എഴുതിയ മറുപടിയിൽ പറഞ്ഞതായിക്കാണ്, ഇയാള് അള്ളാഹുവിന് ഒന്നും ബാക്കി വെച്ചിട്ടില്ല, എല്ലാ റസൂളിലേക്ക് കൊടുത്തു, ഇനി എന്താ അള്ളാഹുവിന് ബാക്കിയുള്ളത്? അല്ലെ, സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇത്ര ഗുരുതരമായ ശിർക്കാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്നത്. ആ ശിർക്കിനെതിരെ നാം നാവും പേനയും കൈയും കാലും എല്ലാം ചലിപ്പിക്കേണ്ടതുണ്ട്. അതിനേക്കാൾ വലിയ ജിഹാദ് മറ്റൊരു ജിഹാദും ഇല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ശരി, ഏഴാമത്തെ കാര്യം നാം പല തവണ ആവർത്തിച്ചു പറഞ്ഞതാണ്, എങ്കിലും അതിന്റെ പ്രാധാന്യം കാരണം ഓർമ്മപ്പെടുത്തട്ടെ. അള്ളാഹുവിന്റെ റസൂലുകളിൽ നബിമാരിൽ ഒരാൾക്കും ഇബാദത്തിന്റെ ഒരു പങ്കും കൊടുക്കാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, വലാ തദ്ഉ മഅ അല്ലാഹി അഹദ, നിങ്ങൾ അള്ളാഹുവിനോടൊപ്പം ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ യാ റസൂൽ യാ നബി അല്ലാഹ് എന്ന പേരിൽ ഒരു ദുആ പോലും അള്ളാഹുന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദുആ പോലും, ഒരിക്കൽ പോലും ഇതാ പ്രയാസമുണ്ടായി നിങ്ങൾ എന്നെ വിളിക്കണം എന്ന് സല്ലല്ലാഹു അലൈഹി പറഞ്ഞിട്ടില്ല. എത്രയോ ബുദ്ധിമുട്ടുകൾ സഹാബികൾക്കുണ്ടായി, റസൂലിന്റെ കബറടുത്തുണ്ട്, അവരാരും അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ പോയി പ്രാർത്ഥിച്ചില്ല. ഒരാൾ പോലും, ഒരു സഹാബി പോലും പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ഒരു ഇബാദത്തും നൽകാൻ പാടില്ല, റസൂലുള്ളാഹിക്ക് ഒരു ഇബാദത്തും നൽകാൻ പാടില്ല. അത് അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള തിന്മയാണെങ്കിൽ റസൂലുള്ളാഹിന്റെ താഴെ ആൾക്കാർക്ക് ഇബാദത്ത് നൽകുന്നവരോ, അവരുടെ കാര്യം എത്ര ഗുരുതരായിരിക്കും. ഇത് വലിയ പാഠമാണ് അള്ളാഹുവിന്റെ റസൂൽ. അതുകൊണ്ട് റസൂൽ സലാഹയിൽ മുഹമ്മദ് ഇബ്നു വഹാബ് റഹിമഹുള്ളാഹു തആല നൽകിയ പാഠങ്ങളിൽ ഒന്ന് ഇതാണ്, റസൂലുള്ളാഹിക്ക് ഇബാദത്ത് നൽകുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ലെങ്കിൽ അള്ളാഹുന്റെ റസൂലിന് താഴെയുള്ള ആൾക്കാർക്ക് ഇബാദത്ത് നൽകുന്നത് അതിനേക്കാൾ ഉറപ്പായിരിക്കും. കാരണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് അവിടുത്തെ റസൂലിനെയാണ്. ആ റസൂലിന് ഇബാദത്ത് നൽകാൻ പാടില്ലെങ്കിൽ പിന്നെ അതിൽ താഴെയുള്ള ആൾക്കാർക്ക് എന്തായാലും ഇബാദത്ത് നൽകാൻ പാടില്ല. അതുപോലെ തന്നെ എട്ടാമത്തെ കാര്യം, റസൂലുകളെ ആക്ഷേപിക്കുന്ന, അവരെ ചെറുതാക്കി കാണിക്കുന്ന, അവരെ മോശമാക്കി പറയുന്ന ഒരു വാക്ക് പോലും നമ്മുടെ നാവിൽ നിന്നുണ്ടാവാൻ പാടില്ല. അവരെ കളിയാക്കുകയോ അവരുടെ കാര്യങ്ങൾ, ചില ആൾക്കാരുടെ ചില ഹദീസുകൾ കളിയാക്കുക, റസൂലുള്ളാഹിന്റെ വാക്കുകളെ കളിയാക്കരുത്, അവിടുത്തെ ഒരു കാര്യത്തെയും കളിയാക്കരുത്. സലഫുകളിൽ ചില ആളുകൾ, പ്രത്യേകിച്ച് ഇബ്നു ഉമർ, അങ്ങനെ പല പല ആളുകളെയും ചരിത്രത്തിൽ പറയപ്പെട്ടതായി കാണാം. നബിയുടെ പേര് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കറിയുമായിരുന്നു. അവർക്ക് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം കാരണത്താൽ, റസൂലുള്ള മരണപ്പെട്ടല്ലോ എന്ന ഓർമ്മ കാരണത്താൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ എത്തിച്ചേരാൻ സാധിക്കുമോ എന്ന കാരണത്താൽ, എന്ന ചിന്ത കാരണത്താൽ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അവർക്ക് വേണ്ടി അനുഭവിച്ച പ്രയാസം ഓർത്തുകൊണ്ട് അത്രമാത്രം അവർ റസൂലുള്ളാഹിയെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമെ ഒരു ഇഞ്ച്, ഒരു ചെറിയ അണുമണി തൂക്കം നിസ്സാരപ്പെടുത്തുന്ന, അവിടുത്തോട് വിലയില്ലാതെയാക്കുന്ന ഒരു വാക്കുപോലും നമ്മുടെ അടുക്കൽ നിന്ന് വരാൻ പാടില്ല അല്ലേ. സഹാബികളിൽ ചില ആളുകൾ, മക്കയിലെ മുശ്രിക്കുകൾ അവരെ കുരിശിൽ തറക്കാൻ തയ്യാറെടുത്തു. അങ്ങനെ അവനെ കൊണ്ടുപോയി കുരിശിൽ തറക്കുന്നതിന് മുൻപ് അയാളോട് ചോദിച്ചു, ഇതാ ഈ കുരിശിൽ നിനക്ക് പകരം മുഹമ്മദാണ് ഉള്ളത് എങ്കിൽ നീ തൃപ്തിപ്പെടുമോ? മുഹമ്മദിനെ അവിടെ കിട്ടിയാൽ മതി, അന്ന് നീ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ അവിടെ നിർത്തിവിടാം. അദ്ദേഹം പറഞ്ഞു, എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ഒരു മുള്ള് തറക്കുന്നതിന് പകരമായി എനിക്ക് ഈ കുരിശിൽ കിടക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. തൽഹ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ, ഉഹദ് യുദ്ധത്തിൽ തൽഹ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറ നിൽക്കുകയാണ്. അവിടത്തേക്ക് ഒരു പോറൽ പോലും ഏൽക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ റസൂൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടത്തോട് നമുക്കുള്ള സ്നേഹം അത്ര വലുതായിരിക്കണം. ഒരു വാക്കിൽ പോലും, ഒരു ചെറിയ അനക്കത്തിൽ പോലും നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാം ആക്ഷേപിക്കരുത്. മോശമായ ഒരു സ്ഥലത്ത് അവിടുത്തെ പേര് പറയരുത്. എന്തിനധികം മദീനയിൽ ചില ആളുകൾ മസ്ജിദുൻ നബവിയിൽ ശബ്ദമുയർത്തിയപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ദേഷ്യം പിടിച്ചു. എന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ വന്നത്? പുറത്തേറിയ നാട്ടിൽ നിന്ന്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ നാട്ടുകാരായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ അടിക്കുമായിരുന്നു. റസൂലുള്ളാഹിയുടെ ഖബറിന്റെ അടുക്കൽ ശബ്ദം ഉയർത്താൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് നമുക്ക് വലിയ ആദരവുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു രോമം, അതിന്റെ ഒരു ചെറിയ കഷ്ണം മുറിച്ചു മാറ്റുന്നതിന് പകരമായി നാം എല്ലാം ബലിയാടാക്കപ്പെടുമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് നാം ബലിയാടാക്കപ്പെടുക എന്നതാണ്, നാം കൊല്ലപ്പെടുക എന്നതാണ്, നാം ഇഞ്ചിഞ്ചായി കൊല്ലപ്പെടുക എന്നതാണ്. ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല, നമ്മുടെ മനസ്സിൽ അങ്ങനെ തന്നെയായിരിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിക്കപ്പെടുക എന്നത് ഒരിക്കലും നമ്മുടെ ഹൃദയം പിച്ചു ചിന്തി പോകുന്ന വേദന നമുക്കതിൽ നിന്നുണ്ടായിരിക്കണം. ഒരു മുസ്ലിമിന് ഒരിക്കലും അത് താങ്ങാൻ പാടില്ല. എന്നാൽ ഇന്ന് സുബ്ഹാനല്ലാഹ്, ചില ആളുകൾ ചില സന്ദർഭത്തിൽ സോഷ്യൽ മീഡിയകളിൽ ചിലപ്പോൾ കാണും ചില ആളുകൾ ട്രോളുകൾ എന്ന് പറയുന്ന കാര്യങ്ങൾ. അതിൽ ചിലപ്പോൾ കാണാം റസൂലുള്ളാഹിയുടെ പേര് പരിഹാസത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മോശമായ രൂപത്തിൽ പരാമർശിക്കപ്പെടുകയും മുസ്ലിമീങ്ങളായ ആളുകൾ തന്നെ അത് പ്രചരിപ്പിക്കുകയോ അതല്ലെങ്കിൽ അതിന് പ്രചാരം നൽകുന്ന രൂപത്തിൽ അതിന്റെ അടിയിൽ പോയി കമന്റ് ചെയ്യുകയോ മറ്റോ ഒക്കെ ചെയ്യുന്നത് കാണാം. അല്ലെങ്കിൽ അങ്ങനെ നബിയെ കളിയാക്കുന്ന ആളുകൾ അവരുടെ പേജുകൾ, അവരുടെ സംരംഭങ്ങൾ അത് ഷെയർ ചെയ്യും അല്ലെങ്കിൽ അത് ലൈക്ക് ചെയ്യും. എങ്ങനെയാണ് നിനക്കിതിന് സാധിക്കുക? അല്ലെ, ചില ആൾക്കാർ കാണാം ചില ട്രോളുകൾ ഉണ്ടാക്കുന്ന ഗ്രൂപ്പുകൾ അത് ലൈക്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് അതിലെ ചില കമന്റുകൾ, അതിലെ ചില പോസ്റ്റുകൾ, അതിൽ റസൂല്ലാനെ കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ അവര് റസൂല്ലാനെ കളിയാക്കുന്ന ആളുകളാണ്. അത് അറിഞ്ഞതിന് ശേഷവും അവൻ അത് ഷെയർ ചെയ്യും അല്ലെങ്കിൽ അത് ലൈക്ക് ചെയ്യും. അത് ആളുകൾക്കിടയിൽ ഇങ്ങനെ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് പ്രചരിപ്പിക്കും, വാട്സപ്പ് ഗ്രൂപ്പിലും മറ്റൊക്കെ ഇട്ടുകൊടുക്കും. എങ്ങനെയാണ് അവനത് സാധിക്കുന്നത്? നമ്മുടെ റസൂലിനെ പറയും. എന്നിട്ട് ചില ആൾക്കാർ, ഇപ്പൊ പുതിയ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്, എന്താ, എല്ലാവരും വിമർശനത്തിന് അതീതരല്ല. ആരെയും വിമർശിക്കാം, ആരെയും വിമർശിക്കപ്പെടേണ്ടതാണ്. നമുക്ക് നമ്മളെ വിമർശിക്കാൻ പാടില്ല, നിങ്ങളെ നമ്മൾ വിമർശിക്കും, നമ്മളെ വിമർശിച്ചോളെ, നമുക്ക് എന്തായാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ആളുകൾ ഇല്ല. വല്ലാഹി വതല്ലാഹ്, മുസ്ലിമിന് അങ്ങനെയില്ല. നമ്മുടെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിമർശിക്കാൻ പാടില്ല. കാരണം അവിടുന്ന് വിമർശിക്കപ്പെടാവുന്ന ഒരു കാര്യവുമുള്ളയാളല്ല. അല്ലെ. ഈ പറയുന്ന ആള് ഇങ്ങനെയൊക്കെ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിമർശിക്കാൻ പറ്റുന്നത് പറയാം, അവനൊന്ന് വിമർശിച്ചു നോക്കട്ടെ. ഈ പറഞ്ഞ ജാതി തമാശയും കളിയാക്കലും അവനൊന്ന് കളിയാക്കി നോക്കട്ടെ, അല്ലെങ്കിൽ അവന്റെ വാപ്പാനൊന്ന് പറഞ്ഞു നോക്കട്ടെ, അവന്റെ ഉമ്മാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. ആ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ പിതാക്കളെ എന്റെ മാതാക്കളെ കളിയാക്കാൻ അറിയോ, അവനായി നിന്ന് കൊടുക്കോ, ട്രോളിൽ നിന്ന് കൊടുക്കോ. എങ്ങനെയാണ് അവന് സാധിക്കുന്നത് റസൂലുള്ളയെ പരിഹസിക്കുന്നതിന് മുൻപ് നിന്ന് കൊടുക്കാൻ? അപ്പോൾ ഇത് മുസ്ലിമീങ്ങൾക്ക് ഇടയിൽ കടന്നു വന്നിട്ടുള്ള ഗുരുതരമായ തെറ്റുകളിലൊന്ന്. അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ കാണുന്ന ആളുകൾ തിരുത്തി കൊടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാമേവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റസൂൽ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാല വല്ലാഹു തആല അഅലമു ബിസ്സവാബി വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.